ഓം ശാന്തി. 17/5/2021 ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ തന്റെ കുട്ടികളെ തനിക്ക് സമാനം മഹിമായോഗ്യരാക്കി മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബാബയുടെ മഹിമ എന്താണോ അത് ഇപ്പോൾ നിങ്ങൾ ധാരണ ചെയ്യുകയാണ്. ചോദ്യം: ഭക്തിമാർഗത്തിൽ പരമാത്മാവാകുന്ന പ്രീതമനെ പൂർണമായും അറിയാതിരുന്നിട്ടും മനുഷ്യരേതൊരു ശബ്ദമാണ് വളരെ സ്നേഹത്തോടുകൂടി ഓർമ്മിക്കുകയും പറയുകയും ചെയ്യുന്നത്? ഉത്തരം: വളരെ സ്നേഹത്തോടുകൂടി പറയുകയും ഓർമ്മിക്കുകയും ചെയ്യുന്നു. അല്ലയോ പ്രീതമ, അങ്ങെപ്പോ വരുന്നുവോ അപ്പോൾ അങ്ങയെ മാത്രമേ ഓർമ്മിക്കൂ. മാത്രമല്ല, മറ്റുള്ളവരിൽ നിന്ന് ബുദ്ധിയോഗത്തെ മാറ്റി അങ്ങയോടൊപ്പം വയ്ക്കാം. ഇപ്പോൾ ബാബ പറയുകയാണ്, കുട്ടികളെ, ഞാൻ വന്നു കഴിഞ്ഞു, അതിനാൽ ദേഹിയഭിമാനിയായി മാറൂ. നിങ്ങളുടെ ആദ്യത്തെ കടമയാണ് വളരെ സ്നേഹത്തോടുകൂടി ബാബയെ ഓർമ്മിക്കുക. ശാന്തി. മധുരമധുരമായ ജീവാത്മാക്കൾക്ക്, ഇപ്പോൾ പരംപിത പരമാത്മ ശരീരമാധാരമായെടുത്ത് മനസ്സിലാക്കി തരികയാണ്. ഞാൻ സാധാരണ വൃദ്ധശരീരത്തിലേക്കാണ് വരുന്നത്. വന്ന് എത്ര കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്? ബ്രഹ്മാമുഖ വംശാവലി കുട്ടികൾക്ക് തന്നെയാണ് മനസ്സിലാക്കി തരുന്നതും. തീർച്ചയായും മുഖത്തിലൂടെയാണ് മനസ്സിലാക്കി കൊടുക്കുക. വേറെ ആർക്ക് മനസ്സിലാക്കി കൊടുക്കും? പറയുകയാണ്, കുട്ടികളെ, നിങ്ങൾ എന്നെ ഭക്തിമാർഗത്തിൽ വിളിച്ചിരുന്നു. അല്ലയോ പതീത പാവന, ലോകം മുഴുവനും പ്രത്യേകിച്ച് ഭാരതത്തിലുള്ളവരാണ് വിളിക്കുന്നത്. ഭാരതം തന്നെയായിരുന്നു പാവനമായിരുന്നത്. ബാക്കി എല്ലാവരും ശാന്തിധാമത്തിലായിരുന്നു. കുട്ടികളുടെ സ്മൃതിയിലുണ്ടാകണം സത്യത്രേതായുഗം എന്ന് പറയുന്നത് എന്തിനെയാണ്? ദ്വാപര കലിയുഗം എന്ന് പറയുന്നത് എന്തിനെയാണ്? അവിടെ ആരാരു രാജ്യം ഭരിച്ചിരുന്നു? നിങ്ങളുടെ ബുദ്ധിയിൽ പൂർണമായ ജ്ഞാനമുണ്ട്. ഏതുപോലെ ബാബയ്ക്ക് രചനയുടെ ആദിമധ്യന്ത്യത്തെക്കുറിച്ച് ജ്ഞാനമുണ്ടോ അതേപോലെ നിങ്ങളുടെ ബുദ്ധിയിലുമുണ്ട്. അച്ഛൻ നൽകുന്ന ജ്ഞാനം തീർച്ചയായും മക്കളിലും ഉണ്ടായിരിക്കണം. ബാബ വന്ന് കുട്ടികളെ തനിക്ക് സമാനം ആക്കുകയാണ്. എത്രത്തോളം ബാബയ്ക്ക് മഹിമയുണ്ടോ അത്രയും കുട്ടികൾക്കുമുണ്ട്. ബാബ കുട്ടികളെ കൂടുതൽ മഹിമയുള്ളവരാക്കി മാറ്റുകയാണ്. എപ്പോഴും മനസ്സിലാക്കണം, ഇദ്ദേഹത്തിലൂടെയാണ് ശിവബാബ നമ്മളെ പഠിപ്പിക്കുന്നത്. പരസ്പരം സംസാരിക്കുന്നതും ആത്മാക്കളാണ്. പക്ഷേ മനുഷ്യർ ദേഹാഭിമാനിയായതുകൊണ്ട് ഇന്നയാളാണ് പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. വാസ്തവത്തിൽ ചെയ്യുന്നതെല്ലാം ആത്മാവാണ്. ആത്മാവ് തന്നെയാണ് വേഷം അഭിനയിക്കുന്നത്. ദേഹ്യഭിമാനിയാകണം, ഇടയ്ക്കിടയ്ക്ക് ബാബയെ ഓർമ്മിക്കണം. ഏതുവരെ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നില്ലയോ അതുവരെ ബാബയെ ഓർമ്മിക്കാൻ കഴിയില്ല, മറന്നുപോകും. നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ആരുടെ കുട്ടികളാണ്? അപ്പോ പറയാറുണ്ട്, ഞങ്ങൾ ശിവബാബയുടെ കുട്ടികളാണ്. വിസിറ്റേഴ്സ് ബുക്കിലും എഴുതിക്കാറുണ്ട്, നിങ്ങളുടെ അച്ഛൻ ആരാണ്? അപ്പോ ഉടൻ ദേഹത്തിന്റെ അച്ഛന്റെ പേരാണ് പറയുക. ശരി, ഇനി ആത്മാവിന്റെ അച്ഛന്റെ പേര് പറയൂ. അപ്പോൾ ചിലര് കൃഷ്ണന്റെ, ചിലര് ഹനുമാന്റെ പേരെഴുതും, അല്ലെങ്കിൽ എഴുതും ഞങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് ലൗകിക അച്ഛനെ അറിയാം. എപ്പോഴും ദുഃഖത്തിന്റെ സമയത്ത് ഏത് പാരലൗകിക അച്ഛനെ ഓർമ്മിച്ചിരുന്നുവോ ആ അച്ഛനെ അറിയില്ല. പറയാറുണ്ടല്ലോ, അല്ലയോ ഭഗവാനെ ദയ കാണിക്കൂ, അല്ലയോ ഭഗവാനെ ഒരു കുട്ടിയെ തരൂ എന്നെല്ലാം യാചിക്കാറില്ലേ? ഇപ്പോ ബാബ തികച്ചും സഹജമായ കാര്യം പറയുകയാണ്. നിങ്ങൾ വളരെയധികം ദേഹാഭിമാനത്തിലാണ് കഴിയുന്നത്. അതുകൊണ്ടാണ് ബാബയുടെ സമ്പത്തിന്റെ ലഹരിയില്ലാത്തത്. നിങ്ങൾക്ക് വളരെയധികം ലഹരിയുണ്ടായിരിക്കണം. ഭഗവാനെ കാണാൻ വേണ്ടി തന്നെയാണ് ഭക്തി ചെയ്യുന്നതും. യജ്ഞം, തപസ്, ദാനപുണ്യം ചെയ്യുന്നതെല്ലാം ഭക്തിയാണ്. എല്ലാവരും ഒരു ഭഗവാനെ തന്നെയാണ് ഓർമ്മിക്കുന്നതും. ബാബ പറയുകയാണ്, ഞാൻ നിങ്ങൾ പതികളുടെയും പതിയാണ്, എല്ലാ പിതാക്കന്മാരുടെയും പിതാവാണ്, എല്ലാവരും തീർച്ചയായും അച്ഛനായ ഭഗവാനെ ഓർമ്മിക്കുന്നു. ആത്മാക്കളാണ് ഓർമ്മിക്കുന്നത്, പറയാറുണ്ടല്ലോ ഭൃഗുടിയുടെ മധ്യത്തിൽ തിളങ്ങുന്ന അത്ഭുത നക്ഷത്രം. പക്ഷേ ഇത് തിരിച്ചറിവില്ലാതെ വെറുതെ പറയുന്നു, രഹസ്യം തിരിച്ചറിയുന്നില്ല. നിങ്ങൾക്ക് ആത്മാവിനെ കുറിച്ച് പോലും അറിയില്ലെങ്കിൽ പിന്നെ ആത്മാവിന്റെ അച്ഛനെ കുറിച്ച് എന്തറിയാനാണ്? ഭക്തിമാർഗത്തിലുള്ളവർക്ക് സാക്ഷാത്കാരം കിട്ടുന്നു. ഭക്തിമാർഗത്തിൽ പൂജയ്ക്ക് വേണ്ടി വലിയ വലിയ ശിവലിംഗങ്ങൾ ഉണ്ടാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ബിന്ദുരൂപത്തെ കാണിച്ചു കൊടുത്താൽ ആർക്കും ഒന്നും മനസ്സിലാകില്ല. ഇത് സൂക്ഷ്മമായ കാര്യമാണ്. അഖണ്ഡ ജ്യോതി സ്വരൂപം എന്ന് പറയുന്ന പരമാത്മാവിനെ മനുഷ്യർ പറയുന്നത് ഭഗവാന്റെ രൂപം വളരെ വലുതാണ് എന്നാണ്. ബ്രഹ്മ സമാജത്തിലുള്ളവർ ജ്യോതിയെയാണ് പരമാത്മാ എന്ന് പറയുന്നത്. പരംപിതാ പരമാത്മാ ബിന്ദുവാണെന്ന് ലോകത്തിനറിയില്ല. അതുകൊണ്ട് ആശയക്കുഴപ്പത്തിലാണ്. കുട്ടികളും പറയുന്നത്, ബാബ ആരെയാണ് ഓർമ്മിക്കേണ്ടത്? ഞങ്ങൾ കേട്ടത് വലിയ ശിവലിംഗമാണ് ഭഗവാന്റെ രൂപം എന്നാണ്. അതിനെയാണ് ഓർമ്മിക്കേണ്ടതെന്ന് വിചാരിക്കുന്നു. ബിന്ദുവിനെ എങ്ങനെ ഓർമ്മിക്കും? ആത്മാവെങ്ങനെ ബിന്ദുവാണോ അതുപോലെ ബാബയും ബിന്ദുവാണ്. ആത്മാക്കളെ വിളിക്കാറുണ്ടല്ലോ, വരികയും ചെയ്യാറുണ്ട്. ഭക്തിമാർഗത്തിൽ ഒരുപാട് സാക്ഷാത്കാരങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം ഭക്തിയാണ്. ഒന്നിന്റെ തന്നെ ഭക്തിയല്ലേ ചെയ്യാറുള്ളത്? അനേകരെ ഭഗവാനാക്കി. ഭക്തർ ആരുടെ ഭക്തി ചെയ്യുന്നുവോ അവരെ ഭഗവാൻ എന്ന് എങ്ങനെയാണ് പറയുക? അഥവാ പരമാത്മാ സർവവ്യാപിയാണെന്ന് പറയുമ്പോൾ പിന്നെ ആരുടെ ഭക്തിയാണ് ചെയ്യുന്നത്? അതും ഭിന്ന പ്രകാരത്തിലുള്ള ഭക്തിയാണ് ചെയ്യുന്നത്. ബാബ മനസ്സിലാക്കി തരുന്നു, കുട്ടികളെ, അനേക വർഷം ഞാൻ ജീവിച്ചിരിക്കും എന്നൊന്നും ചിന്തിക്കരുത്. ഇപ്പോൾ സമയം സമീപത്തേക്ക് വരുന്നു. നിങ്ങൾക്ക് നിശ്ചയമുണ്ടാകണം, ബ്രഹ്മാവിലൂടെ ശിവബാബയ്ക്ക് സ്ഥാപന ചെയ്യണം. ബാബ സ്വയം പറയുകയാണ്, ഞാൻ ഈ ശരീരത്തിലൂടെ നിങ്ങൾക്ക് സൃഷ്ടിയുടെ ആദ്യമധ്യ അന്ത്യത്തിന്റെ രഹസ്യം പറഞ്ഞു തരികയാണ്. പാടാറുണ്ടല്ലോ ബ്രഹ്മാവിലൂടെ സ്ഥാപന. പുതിയ ലോകത്തെ തന്നെയാണ് വിഷ്ണുപുരി എന്ന് പറയുന്നത്. അതായത് വിഷ്ണുവിന്റെ തന്നെ രണ്ട് രൂപങ്ങളാണ് രാജ്യം ഭരിക്കുന്നത് എന്നതുപോലും ആർക്കും അറിയില്ല. ആരാണ് വിഷ്ണു? നിങ്ങൾക്കറിയാം, ബ്രഹ്മ സരസ്വതി തന്നെയാണ് വിഷ്ണുവിന്റെ രണ്ട് രൂപങ്ങളായി ലക്ഷ്മി നാരായണന്റെ രൂപത്തിൽ പാലന ചെയ്യുന്നത്. ബ്രഹ്മാവിലൂടെ സ്ഥാപന, വിഷ്ണുപുരി അതായത് പിന്നെ സ്വർഗത്തിന്റെ പാലനയും ചെയ്യും. നിങ്ങളുടെ ബുദ്ധിയിലുണ്ടാകണം, ബാബ ജ്ഞാനത്തിന്റെ സാഗരമാണ്, മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. ഈ ഡ്രാമയുടെ ആദിമധ്യ അന്ത്യത്തെക്കുറിച്ച് ബാബയ്ക്കറിയാം. ബാബ പതിത പാവനനാണ്. ബാബയുടെ കർത്തവ്യം തന്നെയാണ് നിങ്ങളുടെ കർത്തവ്യം. നിങ്ങളും സർവരെയും പതിതത്തിൽ നിന്ന് പാവനമാക്കി മാറ്റണം. ലോകത്തിൽ ഒരച്ഛന് മൂന്നോ നാലോ മക്കളുണ്ടാകും. ചില മക്കൾ ഉയർന്ന സ്ഥിതിയിലായിരിക്കും, ചിലർ താഴ്ന്ന അവസ്ഥയിലും. ഇവിടെ പതിതരെ പാവനമാക്കി മാറ്റാനുള്ള ഒരേ ഒരു പഠിപ്പാണ് ബാബ പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും ഈ ലക്ഷ്യം കൊടുക്കണം. ശിവബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ഗീതയിലെ തലകീഴായ കൃഷ്ണ ഭഗവാനു വാച എന്ന് എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം, ഭഗവാൻ നിരാകാരനാണ്, പുനർജന്മരഹിതനാണ്. മതി, ഇതുതന്നെയാണ് തെറ്റ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ കൃഷ്ണപുരിയുടെ അധികാരിയായി മാറുകയാണ്. ചിലർ രാജധാനിയിലേക്ക് വരും, ചിലർ പ്രജയാകും. കൃഷ്ണപുരി എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ കൃഷ്ണനെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ്. കുട്ടികൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാകുമല്ലോ. മാതാപിതാക്കളോട് കുട്ടികൾക്കും സ്നേഹമുണ്ട്. സ്നേഹം എല്ലാം പരിഹരിക്കുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾ സ്വയത്തെ ശരീരമാണെന്ന് വിചാരിക്കരുത്. ഓരോ നിമിഷവും ആത്മാവാണെന്ന നിശ്ചയത്തിലിരിക്കണം. ആത്മാഭിമാനിയാകൂ, ബാബയും നിരാകാരനാണ്. എന്നാൽ മനസ്സിലാക്കി തരാൻ ബാബയ്ക്ക് ശരീരമെടുക്കേണ്ടതായി വരുന്നു. ശരീരമില്ലാതെ മനസ്സിലാക്കി തരാൻ കഴിയില്ലല്ലോ. നിങ്ങൾക്കെല്ലാം സ്വന്തം ശരീരമുണ്ട്. എന്നാൽ ബാബ ലോൺ എടുക്കുകയാണ്. ബാക്കി ഇതിൽ പ്രേരണയുടെ കാര്യമേ ഇല്ല. ബാബ സ്വയം പറയുകയാണ്, ഞാൻ ഈ ശരീരം ധാരണ ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് തമോ പ്രധാനത്തിൽ നിന്ന് സദോ പ്രധാനമാകണം. പാടാറുണ്ടല്ലോ, പാടാറുണ്ട് പതിത പാവന വരൂ. പക്ഷേ ഇതിന്റെ അർത്ഥം തിരിച്ചറിയുന്നതേയില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, ബാബ എങ്ങനെയാണ് നമ്മളെ പാവനമാക്കി മാറ്റുന്നത്. ഇതെല്ലാം നിങ്ങൾക്കറിയാം. സത്യയുഗത്തിൽ കേവലം നമ്മുടെ ചെറിയ വൃക്ഷമായിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകും. ബാക്കി ഏതൊക്കെ ഖണ്ഡങ്ങളുണ്ടോ അതിന്റെ പേരോ അടയാളമോ പോലും ഉണ്ടാകില്ല. ഭാരതഖണ്ഡം സ്വർഗമാകും. പരംപിത പരമാത്മാ വന്ന് സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യുകയാണ്. ഇപ്പോൾ നരകമാണ്. പ്രാചീന ഭാരതഖണ്ഡത്തിൽ ദേവതകളുടെ രാജ്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴില്ല. ദേവതകളുടെ ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്, ചിത്രങ്ങളുമുണ്ട്. അപ്പോ ഇതെല്ലാം ഭാരതത്തിന്റെ തന്നെ കാര്യമല്ലേ? ഭാരതം സ്വർഗമായിരുന്നു എന്നത് ഒരു ഭാരതവാസിയുടെയും ബുദ്ധിയിലില്ല. ലക്ഷ്മി നാരായണൻ അധികാരികളായിരുന്നു. അപ്പോൾ വേറൊരു ഖണ്ഡവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അനേക ധർമ്മങ്ങളാണ്. ഭാരതവാസികൾ ധർമ്മഭ്രഷ്ടരും കർമ്മഭ്രഷ്ടരുമായി. കൃഷ്ണനെ ശ്യാമസുന്ദരൻ എന്ന് പറയുന്നു, പക്ഷെ അർത്ഥമേ തിരിച്ചറിയുന്നില്ല. തീർച്ചയായും കറുത്തതായിരുന്നു. കൃഷ്ണനെ സർപ്പം കടിച്ചതുകൊണ്ടാണ് കറുത്തുപോയതെന്ന് പറയുന്നു. കൃഷ്ണൻ സത്യയുഗത്തിലെ രാജകുമാരനാണ്. എങ്ങനെയാണ് കറുത്തതായത്? ഇപ്പോ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. കൃഷ്ണന്റെ മാതാപിതാക്കളും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാവിനേക്കാളും ഉത്തമം എന്ന മഹിമയുള്ളത് കൃഷ്ണനാണ്. മാതാപിതാവിന് പ്രശസ്തിയില്ല. അല്ലെങ്കിൽ ഏത് മാതാപിതാവ് ഇങ്ങനെയുള്ള കുട്ടിക്ക് ജന്മം നൽകിയോ അവർ സർവരുടെയും പ്രിയപ്പെട്ടവരാകണ്ടേ? പക്ഷേ ഇല്ല, മഹിമ മുഴുവൻ രാധയ്ക്കും കൃഷ്ണനുമാണ്. മാതാപിതാവിന് ഒരു മഹിമയും കൊടുക്കുന്നില്ല. നിങ്ങളുടെ ബുദ്ധിയിൽ ജ്ഞാനമുണ്ട്. ജ്ഞാനം പകലാണ്, ഭക്തി രാത്രിയാണ്. അന്ധകാരം നിറഞ്ഞ രാത്രിയിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു, വീട്ടിലിരുന്നോളൂ, ഈ സേവനം ചെയ്യൂ. ഒരേ ഒരു പ്രീതം എന്റെ അരക്കൽപ്പത്തെ പ്രീതമകളാണ് നമ്മൾ എല്ലാവരും എന്നത് ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കി കൊടുക്കൂ. ഭക്തി മാർഗത്തിൽ എല്ലാവരും ബാബയെ ഓർമ്മിക്കുന്നു. അപ്പോൾ പ്രീതമനല്ലേ? എന്നാൽ പൂർണമായും പ്രീതമനെ തിരിച്ചറിയുന്നതേയില്ല. വളരെ സ്നേഹത്തോടുകൂടി ഓർമ്മിക്കുന്നു, അല്ലയോ പ്രീതമ, അങ്ങ് വരുമ്പോൾ ഞങ്ങൾ കേവലം അങ്ങയെ മാത്രം ഓർമ്മിക്കാം. മാത്രമല്ല, സർവരിൽ നിന്ന് ബുദ്ധിയോഗത്തെ വേർപെടുത്തി അങ്ങയിൽ വയ്ക്കാം. ഇങ്ങനെ പാടിയിരുന്നുവല്ലോ. പക്ഷേ എന്ത് സമ്പത്താണ് ബാബയിൽ നിന്ന് പ്രാപ്തമാകുന്നത്? ഇത് ആർക്കും അറിയില്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ ദേഹ്യഭിമാനിയാകൂ. നിങ്ങൾ കുട്ടികളുടെ ആദ്യത്തെ കടമ ബാബയെ ഓർമ്മിക്കുക എന്നതാണ്. പുത്രൻ എപ്പോഴും അച്ഛനെയും പുത്രി അമ്മയെയുമാണ് ഓർമ്മിക്കുക. പുത്രൻ മനസ്സിലാക്കും, ഞാൻ അച്ഛന്റെ അവകാശിയാകും. പുത്രി മനസ്സിലാക്കും, എനിക്ക് പിതാവിന്റെ ഗൃഹത്തിൽ നിന്ന് അമ്മായി അച്ഛന്റെ വീട്ടിലേക്ക് പോകണം. ഇപ്പോൾ നിരാകാരത്തിലും സാകാരത്തിലും നമുക്ക് അച്ഛന്റെ വീടാണ്. വിളിക്കുന്നുണ്ടല്ലോ, അല്ലയോ? പരംപിത പരമാത്മാവേ, ദയ കാണിക്കൂ. ദുഃഖത്തെ ഹരിച്ച് സുഖം തരൂ. ഞങ്ങളെ മുക്തമാക്കൂ. ഞങ്ങളുടെ വഴികാട്ടിയാകൂ. പക്ഷേ ഇതിന്റെ അർത്ഥം വലിയ വലിയ വിദ്വാൻമാർക്കോ ആചാര്യന്മാർക്കോ പോലും അറിയില്ല. ബാബ സർവരുടെയും മുക്തിദാതാവാണ്, സർവരുടെയും മംഗളകാരിയുമാണ്. ബാക്കി മനുഷ്യന് തന്റെ തന്നെ മംഗളം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ മംഗളം എങ്ങനെ ചെയ്യും? ഇവിടെ ബാബ പറയുന്നു, ഞാൻ വരുന്നത് ഗുപ്തമായിട്ടാണ്. ഗുദാ ദോസ്ത്, അതായത് ഈശ്വരനാകുന്ന സുഹൃത്തിന്റെ കഥ കേട്ടിട്ടില്ലേ? ഇത് കലിയുഗത്തിന്റെയും സത്യയുഗത്തിന്റെയും ഇടയിലുള്ള പാലമാണ്. നിങ്ങൾക്ക് അക്കരെ എത്തണം. ഇപ്പോൾ ഭഗവാൻ അച്ഛനാണ്, കൂട്ടുകാരനാണ്, മാതാപിതാ, അധ്യാപകന്റെ പാർട്ട് അഭിനയിക്കുന്നു. ഇവിടെ സാക്ഷാത്കാരം കിട്ടിയാൽ നിങ്ങൾ മായാജാലമാണെന്ന് പറയും. തീവ്രമായ ഭക്തി ചെയ്യുന്നവർക്കാണ് സാക്ഷാത്കാരം കിട്ടുന്നത്. ദർശനം നൽകൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ കഴുത്തു മുറിക്കുമെന്നെല്ലാം പറയുന്നു. അപ്പോൾ സാക്ഷാത്കാരവും കിട്ടാറുണ്ട്. വീട്ടിലിരിക്കുന്നവർക്കും ധാരാളം സാക്ഷാത്കാരങ്ങൾ കിട്ടാറുണ്ട്. ദിവ്യദൃഷ്ടിയുടെ താക്കോൽ ബാബയുടെ കയ്യിലാണ്. അർജുനനും ഞാൻ ദിവ്യദൃഷ്ടി കൊടുത്തുവല്ലോ. വിനാശവും കണ്ടു, തന്റെ രാജ്യവും കണ്ടു. ഇപ്പോൾ മനസ്സുകൊണ്ട് ബാബയെ ഓർമ്മിക്കൂ, അപ്പോൾ ആ പദവി പ്രാപ്തമാകും എന്നും കേട്ടു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വിഷ്ണു ആരാണ്. ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് പോലും ഇതറിയില്ല. വിഷ്ണുവിലൂടെ പാലനായെന്ന് കാണിച്ചിട്ടുണ്ട്. നാല് കൈകളുടെ അർത്ഥമാണ് രണ്ട് കൈകൾ പുരുഷന്റെയും രണ്ട് കൈകൾ സ്ത്രീയുടെയുമാണ്. വിഷ്ണുവിന്റെ രണ്ട് രൂപങ്ങളാണ് ലക്ഷ്മിയും നാരായണനും. പക്ഷേ അവർക്കൊന്നും അറിയില്ല, ഒന്നിന്റെയും ജ്ഞാനമില്ല. ശിവബാബയുടേതുമില്ല, വിഷ്ണുവിന്റെയും ഇല്ല. ആദ്യമാദ്യം ബാബയുടെ ആകർഷണത്തിൽ ധാരാളം പേര് വരുമായിരുന്നു. ആരംഭത്തിൽ മുറ്റം മുഴുവൻ നിറയുമായിരുന്നു. ജഡ്ജും മജിസ്ട്രേറ്റും എല്ലാം വന്നിരുന്നു. പിന്നെയാണ് വികാരത്തിന്റെ പേരിൽ യുദ്ധം തുടങ്ങിയത്. വികാരമില്ലെങ്കിൽ കുട്ടികൾ എങ്ങനെ ജനിക്കും എന്നെല്ലാം ചോദിക്കാൻ തുടങ്ങി. ഇത് സൃഷ്ടിയുടെ വൃദ്ധിക്കുള്ള നിയമമാണ് എന്നെല്ലാം അവര് പറയാൻ ആരംഭിച്ചു. അവർ ഗീതയിൽ എഴുതിയിരിക്കുന്ന കാര്യം തന്നെ മറന്നിരിക്കുന്നു. ഭഗവാന്റെ വാക്കുകൾ, കാമം മഹാശത്രുവാണ്, അതിന്റെ മുകളിൽ വിജയം പ്രാപിക്കണം, സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ചു വരുമ്പോൾ ഈ ജ്ഞാനം കൊടുത്തോളൂ എന്നെല്ലാം പറയാൻ തുടങ്ങി. ഒറ്റയ്ക്ക് വരുന്നവർക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേർ വന്നാൽ കൊടുക്കാലോ? എന്നാൽ രണ്ടുപേർ ഒരുമിച്ച് വന്നാലും ജ്ഞാനം ചിലരുൾക്കൊള്ളും, ചിലരുൾക്കൊള്ളില്ല. ഭാഗ്യത്തിലില്ലെങ്കിൽ എന്തു ചെയ്യാൻ കഴിയും? ഒരാൾ ഹംസവും ഒരാൾ കൊറ്റിയുമാകുന്നു. ഇവിടെ നിങ്ങൾ ബ്രാഹ്മണർ ദേവതകളെക്കാളും ഉത്തമരാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈശ്വരീയ സന്താനങ്ങളാണ്, ശിവബാബയുടെ കുട്ടികളാണ്. അവിടെ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഈ ജ്ഞാനമേ ഉണ്ടായിരിക്കില്ല. നിരാകാരി ലോകത്തിൽ മുക്തിധാമത്തിലും ഉണ്ടാകില്ല. ഈ ജ്ഞാനം ശരീരം നശിക്കുന്നതോടൊപ്പം തന്നെ മറക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനമുണ്ട്. ഒരു ബാബ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ കളി പൂർത്തിയാകുകയാണ്. എല്ലാ അഭിനേതാക്കളും ഹാജരാണ്, ബാബയും ഹാജരാണ്, ബാക്കിയുള്ള ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എത്തുമ്പോൾ വിനാശം നടക്കും. പിന്നെ എല്ലാവരെയും ബാബ കൂടെ കൂട്ടിക്കൊണ്ടുപോകും. എല്ലാവർക്കും പോകണം. ഈ പതിത ലോകത്തിന്റെ വിനാശം നടക്കണം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക്, മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ അച്ഛന് ആത്മീയ കുട്ടികളുടെ നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: പതിതരെ പാവനമാക്കുന്ന കർമ്മം ബാബയുടേതാണ്. അത് തന്നെ കുട്ടികൾക്കും ചെയ്യണം. എല്ലാവർക്കും പാവനമാകാൻ ബാബയെ ഓർമ്മിക്കുന്ന ലക്ഷ്യം കൊടുക്കണം. ഈ ബ്രാഹ്മണ ജീവിതം ദേവതകളെക്കാളും ഉത്തമമായ ജീവിതമാണ്. ഈ ലഹരിയിൽ കഴിയണം. മറ്റെല്ലാത്തിൽ നിന്ന് ബുദ്ധിയോഗത്തെ മാറ്റി ഒരു പ്രീതമനെ ഓർമ്മിക്കണം. വരദാനം: ആസക്തിയെ അനാസക്തിയിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ശക്തി സ്വരൂപരായി ഭവിക്കട്ടെ. ശക്തി സ്വരൂപരാകാൻ വേണ്ടി ആസക്തിയെ അനാസക്തിയിലേക്ക് പരിവർത്തനം ചെയ്യൂ. തന്റെ ദേഹത്തിൽ, സംബന്ധത്തിൽ, ഏതെങ്കിലും വസ്തുക്കളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആസക്തിയുണ്ടെങ്കിൽ മായയ്ക്കും വരാൻ കഴിയും. മാത്രമല്ല ശക്തിരൂപമാകാൻ കഴിയില്ല. അതിനാൽ ആദ്യം അനാസക്തരാകൂ. അപ്പോൾ മായയുടെ വിഘ്നങ്ങളെ നേരിടാൻ സാധിക്കും. വിഘ്നങ്ങൾ വരുമ്പോൾ നിലവിളിക്കുന്നതിനു പകരം ശക്തിരൂപം ധാരണ ചെയ്യുകയാണെങ്കിൽ വിഘ്നവിനാശകനായി മാറാം. ശ്ലോകൻ: ദയാ നിസ്വാർത്ഥവും മോഹമുക്തവുമായിരിക്കണം, സ്വാർത്ഥമാകരുത്. ഓം ശാന്തി.